നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം അറിഞ്ഞതും അറിയാത്തതും, തുടർന്ന് സുനിൽ കോളാട്ടുകൂടി അവതരിപ്പിക്കുന്ന സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് 1955 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിവിഷനിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റിന് ശേഷം ഇപ്പം ഓക്ലൻഡിൽ മക്കളോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുന്ന ശ്രീ ഭാസ്കർ പാലിയത്താണ്. ഇദ്ദേഹത്തിന്റെ ജോലിയിലിരുന്നപ്പോഴുള്ള അനുഭവങ്ങള്, കഥകള്, പാഠങ്ങള് ഇവയൊക്കെ ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഭാസ്കർ അങ്കൾ ഈ ഷോയിലേക്ക്.
വളരെ സന്തോഷം എന്നെ ഇവിടെ വിളിച്ചതിനും എന്നോട് സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടി തന്നതിനും.
നമ്മള് ഭാസ്കർ അങ്കലിനെ കുറിച്ച് അറിഞ്ഞപ്പോഴ് അറിയാൻ സാധിച്ചത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ആയി CPWD വർക്ക് ചെയ്തിരുന്നത്. നാഷണൽ ഹൈവേ ആണ് ഒരു എക്സ്പെർട്ടീസ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിനുശേഷം നാറ്റ്പാക്കില് പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് അങ്കിൾ. എന്താണ് ഈ ഒരു ജേണിയെ കുറിച്ച് അങ്കിളിന് ഞങ്ങളോട് പറയാനുള്ളത്?
CPWD ഡൽഹിയില് ആണ് ആദ്യം ജോയിൻ ചെയ്തത്. അവിടെ ഒരു കൊല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അല്ല, ഒരു കൊല്ലല്ല, മൂന്ന് കൊല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം UPSC സെലക്ഷൻ കിട്ടി മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിലേക്ക് പോയി. അവിടുന്ന് ബോർഡർ റോഡ്സിലാണ് പിന്നെ വർക്ക് ചെയ്തത്. ബോർഡർ റോഡ്സില് ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡ് ഇൻ ഹിമാചൽ പ്രദേശ്, അവിടെയാണ് തുടങ്ങിയത്. എല്ലാ സ്റ്റേറ്റിലും നാഷണൽ ഹൈവേ വർക്കിനെ കുറിച്ചിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള പഠിത്തങ്ങളും വർക്ക് കൺസ്ട്രക്ഷൻ മോണിറ്ററിങ്ങും അവസാനം ഫൈനൽ പ്രോഗ്രസും, ആ വർക്കും അതിന്റെ പ്രോഗ്രസും അതൊക്കെ മോണിറ്റർ ചെയ്യണം.
ഇപ്പോ പത്രങ്ങളിൽ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്, നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴ് റോഡ് അപകടങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴ്. അങ്കിളുടെ ഒരു അനുഭവത്തിൽ എന്തായിരിക്കും ഇതിനൊരു കാരണമെന്ന് തോന്നുന്നു?
മൂന്ന് കാരണങ്ങളാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ദ മെയിൻ കാരണക്കാരൻ ഡ്രൈവറാണ്. ഈ അത് കഴിഞ്ഞാൽ പിന്നെ റോഡാണ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പെഡസ്ട്രിയൻസാണ്. അപ്പൊ ഈ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഹീ ഷുഡ് ബി വെൽ ട്രെയിൻഡ്. വെറുതെ ഒരു ലൈസൻസ് കൊടുക്കുകയില്ല. ഇപ്പോൾ പലർക്കും ലൈസൻസ് തോന്നിയ മാതിരിയാണ് കിട്ടുന്നത്. കാശ് കൊടുത്താൽ ലൈസൻസ് കിട്ടുക എന്നുള്ള ഒരു ഇടപാടും കൂടിയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ദ എക്സ്പീരിയൻസ് ഈസ് വെരി ലെസ്. ഇനാഡിക്വേറ്റ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇന്റൻസീവ് ട്രെയിനിങ്, ഐ മീൻ കോഴ്സ്, ഈ ഡ്രൈവേഴ്സിനെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. ഞാൻ പണ്ട് മുതലേ അത് പറയാറുള്ളതാണ്. പിന്നെ ഡ്രഗ് യൂസ്, ഡ്രഗ് യൂസ് ഇപ്പോൾ ഒരു വളരെ ഒരു കോമൺ ആസ്പെക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ദാറ്റ് വിൽ ഇൻഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പിന്നെ റോഡ് സർഫസ്, പിന്നെ റോഡ് ഞാൻ പറഞ്ഞില്ലേ. വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് എനിമി ഓഫ് റോഡ്? അപ്പൊ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ വാട്ടർ പെനിട്രേറ്റ്സ് ഫ്രം സൈഡ്സ്, ഇറ്റ് ഗോസ് ഇൻ ടു ദ റോഡ് ആൻഡ് ദാറ്റ് വിൽ പമ്പ് അപ്പ്. അങ്ങനെയാണ് പോട്ടോൾ ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ വേറൊന്ന് ഡ്രെയിൻസ്, നെവർ ദ ഡ്രെയിൻസ് ആർ മേഡ് ക്ലീൻ ഇൻ കേരള. അതിൽ വിശ്വസിക്കത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോ ഈ വെള്ളം കെട്ടി നിന്ന് പാച്ചസ് ആയി, ഇത് ഓവർഫ്ലോ ആയി.
അതെ, ഞങ്ങള് പറഞ്ഞ മൂന്ന് കാരണങ്ങൾ: ഒന്ന്, ഡൈവേഴ്സിന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിന് ഇന്റൻസീവ് ആക്കണമെന്ന്; രണ്ട്, റോഡ്സിന്റെ കൺസ്ട്രക്ഷന്റെ രീതികൾ ഏറ്റവും അതിന്റെ വാല്യൂസ് നോക്കി തന്നെ ചെയ്യേണ്ടതാണ്; മൂന്നാമത് പറഞ്ഞത് പെഡസ്ട്രിയൻസിന്റെ കാര്യമാണ്, അവർക്കുള്ള ഫുട്പാത്തിൽ കൂടെ അവർക്ക് നടക്കാൻ യോഗ്യമായ രീതിയിലുള്ള ഫുട്പാത്തുകൾ സജ്ജീകരിക്കുക എന്നുള്ള അങ്കളുടെ ഒരു സജഷൻ ആയിട്ട് പറഞ്ഞത്. വളരെ നല്ല പോയിന്റുകളാണ് അങ്കിൾ പറഞ്ഞത്. ഔദ്യോഗിക ജീവിതം തുടങ്ങി എത്ര വർഷക്കാലം ജോലിയിലിരുന്നു?
32 കൊല്ലം.
32 കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്നും എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്?
സത്യസന്ധതയോടുകൂടി ജീവിക്കുക എന്നുള്ളത്, അത് ആ ആൾക്ക് അപകടം വരില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക്. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ നാം ബ്രൂയാൽ സത്യം അപ്രിയം. സത്യം പറയൂ, പ്രിയമായിട്ടുള്ളത് പറയൂ, പക്ഷെ അപ്രിയമായിട്ടുള്ള സത്യം പറയാൻ മടിക്കുക. അത്ര എല്ലാവരെയും സമത്വമായിട്ട്, സമത്വത്തോടുകൂടി ചിന്തിക്കുക. ഒരാളും ഒരാളുടെ ഇൻഫീരിയർ അല്ല. ഓരോ സന്ദർഭത്തില് അവർക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും അവരുടെ തെറ്റായിട്ട് കണക്കാക്കരുത്. ഇഫ് ഹി ഈസ് ബോൺ ടു ആൻ അൺഇന്റലിജന്റ് മാൻ, സപ്പോസ് ടു ബി, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ഫോൾട്ട്. അവിടെ ജീനിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ മറ്റത് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സിറ്റുവേഷൻ അതായിരുന്നു. ഞാൻ ഇത്രയും കൊല്ലം വർക്ക് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇമേജിൻ. പക്ഷെ അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ, എന്റെ സേവിങ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെലവ് ചെയ്തു. അത് കാരണമാണ് ഈ കുട്ടികൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്.
എത്ര മക്കളാണ്?
രണ്ടുപേർ, രണ്ട് ബോയ്സ്. അവര് ഒരാള് ആർക്കിടെക്റ്റാണ്, രണ്ടാമത്തെ ആള് മെക്കാനിക്കൽ എഞ്ചിനീയർ സർവീസ് ആൻഡ് മാർക്കറ്റിംഗ്.
അപ്പം രണ്ടുപേരും അങ്കിളിന്റെ പാതയിൽ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത്?
അതെ, എന്റെ ഫീൽഡിൽ തന്നെ.
സിവിൽ അല്ല?
കറക്റ്റ്.
അങ്കിള് പഠിച്ച് പാസ്സായി, ജോലിക്ക് പ്രവേശിച്ചു. ഒരു എലിജിബിൾ ബാച്ചലർ എന്ന് പറയാം ആ സമയത്ത്. എങ്ങനെയായിരുന്നു വിവാഹവും കുടുംബജീവിതവും ഒക്കെ?
വിവാഹത്തിനെ പറ്റി പറയുമ്പോ യു വിൽ ബി സർപ്രൈസ്ഡ്. ഞങ്ങളുടെ തമ്മി തമ്മിലുള്ള ഒരു കല്യാണമാണ്, മ്യൂച്വൽ. അതായത് എന്റെ വൈഫിന്റെ ബ്രദർ എന്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചു. ഈ എന്റെ വൈഫിന്റെ ബ്രദർ ഈ റിട്ടയർഡ് ഫ്രം ദ നേവി കമാൻഡർ എം എസ് മെനോ എന്നാണ് എന്റെ പേര്. കൊച്ചിയിലെ ഷിപ്പ് യാർഡില് ജനറൽ മാനേജറായിരുന്നു കുളങ്ങള്. അപ്പോ പുള്ളിക്കാരി ഈസ് നോ മോർ സിൻസ് ലോങ്. ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സാണ്, ക്വൈറ്റ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഈ പ്രപ്പോസൽ ഇങ്ങനെ വന്നപ്പോ ഈ എഗ്രീഡ്, ഐ ഓൾസോ എഗ്രീഡ്. വി ഡിഡ് നോട്ട് സീ ദ ഗേൾസ് ഈച്ച് അതർ.
ഓ, അപ്പൊ ഈ ഫ്രണ്ടിന്റെ സിസ്റ്ററെ കണ്ടിട്ടില്ല?
കണ്ടില്ല. പക്ഷേ ഐ എഗ്രീഡ് ബിക്കോസ് ഐ ന്യൂ ഹിം വെരി വെൽ. എന്നെ പറ്റിക്കില്ല എന്നുള്ള, ഞാൻ പറ്റിക്കുക പറ്റിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവാല്ലോ. അങ്ങനെ വന്നു. പക്ഷെ വി ഹാഡ് വണ്ടർഫുൾ എക്സ്ചേഞ്ച് മാരേജ്.
അപ്പോ കൂട്ടുകാരന്റെ സഹോദരിയെ വിവാഹം കഴിക്കാനായിട്ട് എഗ്രി ചെയ്യുന്നു പ്രപ്പോസൽ വന്നപ്പോ. കണ്ടിട്ടുമില്ല,
കണ്ടിട്ടുമില്ല.
അപ്പൊ അതിനു മുമ്പ് മനസ്സിൽ വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ?
അതിനു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ, അത്രേ ഉള്ളൂ. അതിപ്പോ സാധാരണഗതിയില് സൈക്കോളജിക്കലായിട്ട് ഒരു ആൺകുട്ടി ഒരു പെണ്ണിനെ പെൺകുട്ടിയെ കാണുമ്പോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആൻഡ് എനിക്ക് കല്യാണം കഴിച്ചാൽ എന്താന്നുള്ള ഒരു തോന്നൽ വരും. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ കാണുമ്പോഴും ഉണ്ടാവും. അങ്ങനെ അതാണ് ഈ ഫസ്റ്റ് ലവ്, ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ് നടത്തുന്നത്. അതല്ല കാര്യം, ഇത് ഞങ്ങള് ഉച്ചയ്ക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ മെസ്സില്ല, അപ്പോ യൂണിവേഴ്സിറ്റി കോളേജിൽ ആണ് ഞാൻ എന്റെ ലോഡ്ജ്. എനിക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല, അപ്പൊ ലോഡ്ജിലാണ് താമസിച്ചത്. ഞാൻ ലോഡ്ജിൽ നിന്ന് ഷാപ്പാട് കൊണ്ടുവരും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട്. ആ ഷാപ്പാട് കൊണ്ടുവരുമ്പോ അവിടെ ഇരുന്ന് എന്റെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് എഞ്ചിനീയേഴ്സ് തന്നെ. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനെ കോളേജിൽ നിന്ന് വേറൊരു കോളേജിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പോണു. അപ്പൊ തോന്നി, ഓ ഇത് നല്ല കുട്ടിയാണല്ലോ എന്ന് ഞങ്ങക്ക് തോന്നി, അത്രേ ഉള്ളൂ.
അത് അവിടെ തീർന്നു.
അല്ല, അവിടെ തീർന്നില്ല. അത് കഴിഞ്ഞ ആ കുട്ടി ഞാൻ ഡൽഹിയിലേക്ക് എത്തിപ്പോ, ഡൽഹിയിലെത്തി ഒരു മൂന്ന് കൊല്ലം. ഡൽഹിയിൽ നിന്ന് ഞാൻ നേരെ ആസാമിലേക്ക് പോയി കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അവിടെ ചെന്ന് പിന്നെ അത് നടന്നില്ല. അതിനു മുമ്പ് ഈ കുട്ടി ഷീ ഹാപ്പൻ ടു ബി ഇൻ ഡൽഹി, ഞാൻ കാണാൻ വേണ്ടിയായി. അതും എന്റെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അതായത് ഹി വാസ് പി ആർ മേനോൻ സെക്രട്ടറി ജനറൽ, ഫിക്കി, ഫിക്കിയുടെ സെക്രട്ടറി ജനറലായിരുന്ന ആളാണ്. അപ്പൊ ആ ഫാമിലിയായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ അവിടെ വന്നിരിക്കുന്നു ഈ ഏതോ ഒരു ഡ്രാമ കഥാപാത്രം. അങ്ങനെ കണ്ടു, പിന്നെ കൂടുതൽ പരിചയപ്പെട്ടു. അവരുടെ ഫാമിലിയായിട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെയാണ്. പക്ഷേ വി ഡിഡ് നോട്ട് ഹാവ് എനി ഇൻക്ലിനേഷൻ ഫോർ ഇന്റിമേറ്റ് ആയിട്ട് പോവാനായിട്ട്. അങ്ങനെ അത് അവിടെ വിട്ടു, അത്രേ ഉള്ളൂ. അത് ഈ ഫസ്റ്റ് ലവ് എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ പറയുമല്ലോ, ഒരു പെൺകുട്ടിയെ കണ്ടു ഉടനെ തന്നെ ഓ അവനിഷ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇതെടുക്കും. അങ്ങനെയല്ല ഇത്. ഇത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ഈ ഷീ വുഡ് ഹാവ് കം ഫോർവേഡ് പ്രോബബ്ലി ഐ വുഡ് ഹാവ് ചേഞ്ച് മൈ മൈൻഡ്. ദാറ്റ്സ് ഓൾ.
പിന്നീട് ഒരിക്കലും കാണാനിടയായിട്ടില്ല.
കാണാനിടയായിട്ട് ഷീ ഗോട്ട് മാരീഡ്. ഷീ മാരീഡ് ആൻഡ് വെന്റ് ടു അമേരിക്ക. ആ മാരേജ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അനിയത്തി ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയില് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ആ കുട്ടിയെ അറിയാം.
ഇവിടെ ന്യൂസിലൻഡിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
ന്യൂസിലാൻഡില് വന്നിട്ട് പെർമനന്റ് ആയിട്ട് വന്നിട്ട് അതിയെന്ന് പറയാൻ പറ്റില്ല. കാരണം 1992 ആദ്യം വിസിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1995 പി ആർ കിട്ടിയത്. പി ആർ കിട്ടിയതിന് ശേഷം ഈ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക എന്നുള്ള ഇതാണ്. എന്താ വെച്ചാൽ പിന്നെ വിസയ്ക്കുള്ള പ്രശ്നമില്ലല്ലോ.
അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, വൈഫിന്റെ പേര്?
വൈഫുണ്ട്. 2017 വൈഫ് മരിച്ചത്. 2017 പേര് കുമുദം.
കുമുദവുമായിട്ടായിരുന്നു ഈ യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും
എപ്പോഴും. ഞങ്ങള് വിട്ടു പിരിഞ്ഞു നിന്നിട്ടില്ല.
അങ്കിളിപ്പോ 94 വയസ്സ് തികഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
94 കഴിഞ്ഞ 7 ആയി.
ഇത്രത്തോളം ആക്റ്റീവായിട്ടും ഊർജസ്വലനായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് അങ്കിളിന്റെ ഒരു ദിവസം? എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? അതൊക്കെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞുതരാം.
ആ കാര്യത്തില് ഈ ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി. If you are not active, the whole problem will arise. ഇതിപ്പോ ആഹാരം വിഹാരം എന്നാണ് സാധാരണ പറയുക. നമ്മളെ ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുക, അതനുസരിച്ച് ആവശ്യത്തിനുള്ള എക്സസൈസ് നടത്തുക. വിഹാരം എന്ന് പറയുന്നത് അതാണ്. എന്ത് എക്സസൈസ് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാതെ
നടക്കും,
എണീറ്റ് നടക്കും. പിന്നെ എല്ലാ ദിവസവും കാലത്ത് ഒരു 5 മിനിറ്റ് നേരം കിടക്കയിൽ കിടന്ന് തന്നെ
യോഗ,
യോഗ അല്ല, കയ്യും കാലും പൊക്കുക
മടക്കുക
ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് 5 മിനിറ്റ്, ചിലപ്പോ 7 മിനിറ്റ്, ഞാൻ നടന്നിട്ടില്ല പകലെന്നുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റ് നടക്കും. അതായത് എക്സസൈസ് ചെയ്യും.
ഭക്ഷണമൊക്കെ എങ്ങനെയാണ്?
ഭക്ഷണം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. കാലത്ത് 7 മണിക്ക് സാധാരണ എണീക്കും, രാത്രി 11 മണിക്കാണ് കിടക്കുക, ചിലപ്പോ 12 മണിയാവും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ക്രിക്കറ്റ് ആരാണ് കളിക്കണെന്ന്. എനിക്ക് ക്രിക്കറ്റ് വലിയ ബ്രാൻഡാണ്,
അപ്പൊ അത് കണ്ടിരിക്കും.
അത് കണ്ടിരിക്കും, അല്ലെങ്കിൽ പാട്ട്, സംഗീതം. സംഗീതം നല്ല ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ അപ് ടു എനി ടൈം. അത് കഴിഞ്ഞ് കാലത്ത് 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പല്ല് തേക്കൽ. പല്ല് തേച്ച് കഴിഞ്ഞ് പോയി വെള്ളം അടപ്പത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് മറ്റേ തുളസിയില, തുളസി നട്ട് വളർത്തിയിട്ടുണ്ട് ഞാൻ. 3-4 തുളസി അല്ലെങ്കിൽ 5, 3 ഇലയെങ്കിലും ഒരു ഇതിൽ ചായയിലിടും. എന്നിട്ട് ചായ ഇട്ടിട്ട് ചായ കുടിക്കും. അപ്പോഴേക്കും പേപ്പർ വരുന്നുണ്ടോ, താഴെ പോയി പേപ്പർ എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞ് ആ പേപ്പർ വായന, അതോടൊപ്പം ടി വി ഓൺ ചെയ്യും. ടി വി ഓൺ ചെയ്യുമ്പോൾ ഈ 3 ചാനലുണ്ട് ഞാൻ നോക്കണത്. അത് ഡിസ്കഷൻ 7:30 തുടങ്ങണത്, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്. ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണെന്നുള്ളത് അനുസരിച്ചിരിക്കും
ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും
ചാനൽ. ഇപ്പോ നിഷയാണ് മനോരമയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഐ കീപ് ഇറ്റ്. എനിക്ക് എന്തുകൊണ്ടോ അവരുടെ ഇന്റർവ്യൂ ഇതുണ്ടല്ലോ കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. സോറി ഫോർ ഇഫ് യു ആർ നോട്ട്. അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ ജോസഫ് സി മാത്യു, പിന്നെ പി ജി സുരേഷാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നേർക്ക് നേർ കണ്ട് ഇരിക്കും.
അങ്ങനെയാണ് ദിവസം തുടങ്ങുന്നത്. താങ്കൾ കുക്ക് ചെയ്യും പറഞ്ഞു, എങ്ങനെയാണ് കുക്കിംഗ്?
കുക്കറുണ്ട് ചോറ് വയ്ക്കാനായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൂട്ടാൻ എന്തെങ്കിലും. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത്, അപ്പോ വെജിറ്റബിൾസ് മുഴുവനും കൂടി ഇട്ടിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട്, പുളി ഞാൻ വളരെ കുറവേ ഉപയോഗിക്കുള്ളൂ. പുളിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും ഈ കാലിന്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പുളി കൂടുതൽ ഉപയോഗിക്കുമ്പോ ഈ
വെരിക്കോസ്
വെരിക്കോസ് ഇല്ല ഈ ഇതുണ്ടല്ലോ കാലിന്റെ കണ്ണ, അത് സ്വല്ലി. അപ്പൊ ഞാൻ അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് ഇത് നോക്കിയിട്ട് അത് അങ്ങനെയാണ്. ഇത് ഇത് ശരിയാവണമെന്നില്ല കേട്ടോ, ഞാനൊരു വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നുമല്ല, പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത്
പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറയുന്നു
വെജിറ്റബിൾ എല്ലാം എടുത്ത്, അതെല്ലാം ഇട്ടിട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിക്കും. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് നല്ലോണം കുക്ക് ചെയ്തിട്ട് ബ്രെഡ് ഞാൻ ഉണ്ടാക്കുകയാണ്. ബ്രെഡ് മേക്കർ ഉണ്ട്, ഐ മേക്ക് ദ ബ്രെഡ്. അത് കഴിഞ്ഞ് ആ ബ്രെഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് കഴിക്കും.
ഉച്ചക്ക് ചോറും വെജിറ്റബിൾസും കഴിക്കും.
ഉച്ചക്ക് ചോറ് വെജിറ്റബിൾസ്, പിന്നെ ഇത്തിരി ചമ്മന്തി അരിക്കും, ചിലപ്പോ ചമ്മന്തി അരിക്കും. പിന്നെ അച്ചാറുണ്ട്, അവിടെ തൈരുണ്ട്, പപ്പടമുണ്ട്,
ചിപ്സ്
ഉണ്ട്.
ചിപ്സ് ഇഷ്ടമാണ്?
ചിപ്സ് വളരെ ഇഷ്ടം, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തിന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തെ അത്ര നല്ലതല്ല അദ്ദേഹത്തിനെന്നുണ്ടെങ്കിലും ഇനിയിപ്പൊ എന്ത് നോക്കാനാണെന്നുള്ള മട്ടില് ആണ് ആ സമയത്ത് അതിനോട്.
പിന്നെ വൈകുന്നേരം ഡിന്നറിന് വേറെ എന്തെങ്കിലും കഴിക്കുമോ? അതോ
ഡിന്നർ വളരെ ലിമിറ്റഡ് ആണ്, ഒന്നുകിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇഡ്ഡലി, പിന്നെ റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ രാത്രി ആകുമ്പോൾ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നുണ്ട്, ഈ പല മരുന്നുകളും. ആ മരുന്ന് കഴിക്കുന്നത് കാരണം കൊണ്ട് ചിലപ്പോ ഡോസ് ചെയ്യും. അങ്ങനെ ഡോസ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്ന് കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും ഇരുന്ന് എഴുതും.
എഴുതുമെന്ന് പറയുമ്പോൾ എന്താണ് എഴുതുന്നത്? ബുക്കുകളോ ഈ അനുഭവങ്ങളോ എന്താണ് എഴുതുന്നത്?
മൈ ഓട്ടോബയോഗ്രഫി. അത് കുമുദം മരിക്കുന്നത് വരെയാണ് ഇപ്പൊ അത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അത് ഇതിന്റെ കൂടെ ചേർക്കും?
ഇല്ല, അതൊരു വോളിയം 2 ആയിട്ട്
ഇറക്കും.
ഇത് ഇപ്പൊ പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാം ഏർപ്പാടും ചെയ്തിട്ടുണ്ട്.
വായിക്കാൻ വളരെ കൗതുകം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വർഷത്തെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു?
57 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു.
എന്തായിരുന്നു ഈ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം?
രഹസ്യം ടോളറൻസ്, സ്നേഹം, സത്യം, ടോളറൻസ്. അതായത് ഒരിക്കലും ഞങ്ങള് വഴക്ക് പറഞ്ഞ് പിരിഞ്ഞ് ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ല. അരമണിക്കൂറിനകം എല്ലാം.
ആരാ ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത്?
കോംപ്രമൈസ് ചെയ്യുന്ന അത് ആൾ ഡിപ്പെൻഡിങ് അപ്പോൾ. ഇപ്പൊ ഞാനാണ് തെറ്റുകാരെന്നുണ്ടെങ്കിൽ ഐ കോംപ്രമൈസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഐ ഡിഡ് വാസ് റോങ്. ദെൻ ഐ കോംപ്രമൈസ്, അതർവൈസ് ഷീ ഡസ്. അതിൽ യാതൊരു ഇതുമില്ല. ഇപ്പൊ ഈ കോംപ്രമൈസ് ചെയ്യുന്ന ഈഗോ പ്രശ്നമല്ലാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് പിന്നെ അതിനെ പ്രതിവിധി കാണണം എന്നാണ് എന്റെ അഭിപ്രായം. വി ഗേവ് പ്രയോറിറ്റി ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ. ഞാൻ എന്റെ സമ്പാദ്യം മുഴുവനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ചെലവ് ചെയ്തത്. ആൻഡ് ഐ ആം ഓഫ് ദ ഒപ്പീനിയൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ എക്സ്ട്രാ സോഴ്സ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത്. മേക്ക് ദ ബോസ് ആൻഡ് മീറ്റ് വിത്ത് യുവർ ഓൺ പേ. I was forced to do that. I did it, but I am happy now.
ഇത്ര നേരം താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ചും അവിടെ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും അതിൽ നിന്നെടുത്ത പാഠങ്ങളെ കുറിച്ചും ഏറ്റവും ഉപരിയായി ജീവിതത്തിലെ ഇന്നത്തെ തലമുറ അനുകരിക്കാവുന്ന ചില തത്വങ്ങളും ജീവിത രീതികളും ഒക്കെ ഞങ്ങളോട് വിശദീകരിച്ചു തന്നതിന് മലയാളം FM പേരിൽ വളരെയധികം നന്ദി, സന്തോഷം.
എന്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും അതിനെ സ്വീകരിക്കാനും സന്തോഷത്തോടെ അനുവദിച്ച മലയാളം FM അതോടൊപ്പം സിന്ധു പുന്നൂസിനും എന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ ഭാസ്കരൻ പാലയത്തുമായുള്ള അഭിമുഖം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
മലയാളം FM 104.6 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്ത ചില മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
ഒറ്റയ്ക്കായിരിക്കാൻ നമുക്ക് ആഗ്രഹം, എന്നാൽ അതേസമയം കൂട്ടുവേണമെന്നും ഒരു ചിന്ത. അവസരങ്ങൾ വരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ നമ്മെ പിന്നോട്ട് വലിക്കുന്നു. ഇങ്ങനെ ഇഷ്ടവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ഒരു ദൈനംദിന സംഘർഷത്തിന്റെ കഥ പറയുകയാണ് ഇസബെല്ല. 1988 ജൂലൈ 1 റിലീസ്. ദുഃഖം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ സ്വഭാവം ഈ ചിത്രത്തിലുണ്ട്. എന്നാൽ സുമലത ജോൺസന്റെ പാട്ടുകൾ, ഒരു കഥാപാത്രം പോലെ ഊട്ടിയുടെ ലൊക്കേഷൻ, ഇതൊക്കെ ഈ ചിത്രത്തിന് ജീവൻ പകരുന്ന ഘടകങ്ങളാണ്. ഊട്ടിയിൽ ടൂർ ഗൈഡായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഇസബെല്ല. അച്ഛൻ മരിച്ചുപോയി, അമ്മ മദ്യത്തിനടിമ, സഹോദരൻ മാനസിക വൈകല്യമുള്ളവൻ. ഈ കുടുംബത്തിന്റെ ഒരേ ഒരു താങ്ങ് എന്ന് പറയുന്നത് ബെല്ല എന്ന് വിളിക്കപ്പെടുന്ന സുമലത അവതരിപ്പിച്ച കഥാപാത്രമാണ്. ഇനി ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, സിംഗപ്പൂരിൽ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം മുഴുവൻ ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ആളാണ് മേനോന്റെ ഉണ്ണി എന്ന കഥാപാത്രം. ഉണ്ണി ഒരിക്കൽ ഊട്ടിയിലേക്ക് വരുന്നു, ഇസബെല്ലയെ കാണുന്നു, അവർ പ്രണയത്തിലാവുന്നു. പക്ഷെ ഉണ്ണിക്ക് ഒരു കുഴപ്പമുണ്ട്, അയാൾ വേറൊരു സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹം അംഗീകരിക്കാൻ മടി, ഉള്ളിലെ ഭയം, ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തോടുള്ള അവ്യക്തമായ സമീപനം, ഇതൊക്കെ ഇയാളെ പിന്നോട്ട് വലിക്കുന്നു. അയാൾ തിരിച്ചുപോകുന്നു, ഇസബെല്ല ദുഃഖിതയാവുന്നു. ജീവിതത്തോടുള്ള പോരാട്ടം ഉപേക്ഷിക്കാൻ ഇസബെല്ല തീരുമാനിക്കുകയാണ്. ഉണ്ണി തിരിച്ചു വരുന്നത് ഒരു തീരുമാനമായിട്ടാണ്, ഇസബെല്ലയോടൊത്ത് ജീവിക്കണം. പക്ഷെ എത്തിയപ്പോഴേക്കും വൈകി, ഇസബെല്ല മരിക്കുന്നു. ഇങ്ങനെ ഒരു ശോക സിനിമയാണ് അന്നത്തെ കാലത്തിന് പറ്റിയ ഇസബെല്ല. പക്ഷെ ഒ എൻ വി ജോൺസൺ ടീമിന്റെ സംഗീതം, ഇസബെല്ല നേരം മങ്ങിയ നേരം തളിർ മുന്തിരി വള്ളിക്കുടിലിൽ മംഗല്യയാമം എന്ന പാട്ട് യേശുദാസിനോടൊപ്പം പാടിയത് സേതു പാർവതി എന്ന ഗായികയാണ്. ഈ ഒരു ഗാനം മാത്രമേ അവർ സിനിമാ രംഗത്ത് പാടിയിട്ടുള്ളൂ എന്നാണ് അറിവ്.
കോടി നീർത്തുമ്പോൾ ഭൂമി ചാർത്തുമ്പോൾ ദേവദൂതർ പാടിയോ മംഗല്യയാമം തിരുമംഗല്യയാമം. ക്രിസ്തുവോ ദേവദാരു പൂത്തുവോ പാരിജാതം പൂതൂകിയോ കേവലാനന്ദമായി കേളിയാടുന്നു നീ ആദിയിൽ പാടിയൂരീരടി തിരുമംഗല്യയാമം മലർവർണ്ണങ്ങൾ മന്ത്രകോടി നീർത്തുമ്പോ ഭൂമി ചാർത്തുമ്പോ ദേവദൂതർ പാടിയോ
അനിയൻ ചേട്ടനെ തെറ്റിദ്ധരിക്കുന്ന കഥകൾ നമുക്കുണ്ട്. സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കവും നമുക്കുണ്ട്. ബന്ധുക്കൾ ശത്രുക്കൾ, സ്വന്തം എവിടെ ബന്ധം എവിടെ, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ഒരു തീമും പിന്നെ ലാലേട്ടന്റെ മംഗലശ്ശേരി നീലകണ്ഠൻ ഇമേജും ചേർത്താണ് ബി ഉണ്ണികൃഷ്ണൻ മാടമ്പി എന്ന സിനിമ ഒരുക്കിയത്. പുറമേക്ക് കാർക്കശ്യം, അകമേ അനുകമ്പ, ഇങ്ങനെയുള്ള ഒരു ആർക്കിടൈപ്പ് കഥാപാത്രമാണ് മോഹൻലാലിന്റെ ഗോപാലകൃഷ്ണപിള്ള. പിള്ളയ്ക്ക് ഒരു അനിയനുള്ളത് അജ്മൽ അമീർ അവതരിപ്പിച്ച ഒരു രാമകൃഷ്ണൻ. ജ്യേഷ്ഠൻ കുടുംബസ്വത്ത് മുഴുവൻ സ്വന്തമാക്കി വെക്കുന്നു എന്ന തോന്നൽ പയ്യനായ അനിയനിൽ ശക്തമാകുന്നു. ആദായ നികുതി വകുപ്പിന് ജ്യേഷ്ഠനെതിരെ വ്യാജ പരാതി നൽകുകയാണ് അനിയൻ. കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ക്ലൈമാക്സിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന അഭിഭാഷകൻ കോടതിയിൽ സത്യം വെളിപ്പെടുത്തുന്നു. ഗോപാലകൃഷ്ണപിള്ള എന്ന സ്നേഹനിധിയായ ചേട്ടൻ സമ്പാദ്യം മുഴുവൻ അനിയന്റെ പേരിലാണ് എഴുതി വച്ചിരുന്നത്. കഠിനമായ നയം എന്തിനായിരുന്നു വെച്ചാൽ അനിയനെ ഉത്തരവാദിത്വമുള്ളവനാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. 2008 ജൂലൈ 4 മാടമ്പിയുടെ റിലീസ്. പുത്തഞ്ചേരി എം ജയചന്ദ്രൻ ടീമിന്റെ നല്ല പാട്ടുകളുണ്ടായിരുന്നു. മോഹൻലാൽ ഒരു കവിത ആലപിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ശങ്കർ മഹാദേവനൊത്തു പാടിയ സൂപ്പർ ഹിറ്റ് പാട്ടാണ്
കല്യാണ കച്ചേരി പാടാമിനി.
പക്ഷെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടത് മറ്റൊരു പാട്ടാണ്, യേശുദാസ് പാടിയ
അമ്മ മഴക്കാറിന് കണ്ണീറഞ്ഞു. അമ്മ മഴക്കാറിന് കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ കിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നു ജപസന്ധി. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴി, രാത്രി നേരമൊരു യാത്ര പോയ നിഴല വീടെ വിളി കേട്ടാ. അമ്മേ സ്വയമേറിയൊരു മന്ത്രദി തരുമോ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവേയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമി കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു.
ഇൻസ്പെക്ടർ ക്ലൂസോ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, പിങ്ക് പാന്തർ സീരീസിലെ നായകനാണ്. നമ്മുടെ ശിക്കാരി ശംഭു ടൈപ്പ് ഒരു കഥാപാത്രം, തികഞ്ഞ അബദ്ധക്കാരൻ, എന്നാൽ ഓരോ തവണയും ലക്ക് കൊണ്ട് വിലനെ പിടിക്കും. ഈ ടെംപ്ലേറ്റിൽ മലയാളത്തിൽ ഉണ്ടായ ഒരു ചിത്രമാണ് സി ഐ ഡി മൂസ. ദിലീപിന്റെ തന്നെ ഇൻസ്പെക്ടർ ഗരുഡ് ഇതേ മാതൃകയിലുള്ള ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. 2003 ജൂലൈ 4 സി ഐ ഡി മൂസയുടെ റിലീസ്. മൂലംകുഴിയിൽ സഹദേവൻ ആണ് മൂസ. ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനാണ്. അച്ഛനെ പോലെ ഒരു പോലീസ് ഓഫീസർ ആകണമെന്നാണ് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ അവന്റെ അളിയൻ പീതാംബരൻ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം പാരവയ്ക്കുന്നു. അളിയന്റെ പാരവയ്പ്പിനെ അതിജീവിക്കാൻ വേണ്ടി മൂസ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ആകാൻ തീരുമാനിക്കുകയാണ്. ഒരു തീവ്രവാദ ഗൂഢാലോചന കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെ മൂസ പല കേസുകളിലും അകപ്പെടുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും അവന്റെ ബുദ്ധി ഭാഗ്യം ഒരുമിച്ച് ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ആശിഷ് വിദ്യാർത്ഥി അവതരിപ്പിക്കുന്ന വില്ലനെതിരെ നടക്കുന്ന ഏറ്റുമുട്ടലാണ് ക്ലൈമാക്സ്. ഒടുവിൽ മൂസ ജയിക്കും. പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമായിരുന്ന സംഗീതം. ഉദിത് നാരായണൻ പാടിയ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടേ. പിന്നൊരു സ്പൂഫ് പാരഡി ഗാനം ഉണ്ടായിരുന്നു. ഹിന്ദി സിനിമാ പേരുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മേനെ പ്യാരുക്കിയ, അത് പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം ആണ്. അത് എഴുതിയത് നാദിർഷ.
കുച്ച് ഹോത്താ अरे प्यार किया तू काय को डरना रे तू
കമ്മ്യൂണിസത്തിന്റെ ഐഡിയലിസവും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ്, ഗൾഫിലെ മലയാളി തൊഴിലാളികളുടെ നിസ്സഹായത, ഇത് രണ്ടും കുറച്ച് സറ്റൈറും കൂടെ ചേർത്ത് വെച്ച ഒരു സിനിമയായിരുന്നു അറബിക് കഥ. 2007 July 5 റിലീസ്. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രം തീവ്ര കമ്മ്യൂണിസ്റ്റാണ്, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. പക്ഷെ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ കരുണൻ ക്യൂബ മുകുന്ദനെ ദുബായിലേക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് നിർബന്ധിക്കുകയാണ്. ദുബായിൽ ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ പോയ നിസ്സഹായരായ മലയാളി തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു മലയാളിയുണ്ട്. അവിടെയും ക്യൂബ മുഖം തന്നെ എന്ന കമ്മ്യൂണിസ്റ്റ് അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം അല്ലെങ്കിൽ അവസ്ഥ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. വിപ്ലവ ആവേശം കാരണം ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഒരു ചൈനക്കാരി യുവതിയൊക്കെ ക്യൂബ മുഖത്തിന്റെ സൗഹൃദ വലയത്തിലുണ്ട്. മലയാളികളുടെ ഗൾഫ് സ്വപ്നം, ഗൾഫ് മലയാളികളുടെ ജീവിതം, രാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരം, ഇതൊക്കെ ഭംഗിയായി ആവിഷ്കരിച്ച ഒരു ലാൽ ജോസ് ചിത്രമാണ് അറബിക് കഥ. ഇക്ബാൽ കുറ്റിപ്പുറാണ് രചന. അറബിക്കഥ പുതിയൊരു ഗാനരചയിതാവിനെയും സംഗീത സംവിധായകനെയും പരിചയപ്പെടുത്തി. അനിൽ പനച്ചൂരാൻ ആ കവിത ഹിറ്റായിരുന്നു. ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന വ്യത്യസ്തങ്ങളായ ഈണങ്ങളാണ് ഈ സിനിമയിലുള്ളത്. തിരികെ ഞാൻ വരുമെന്ന നല്ലൊരു പാട്ടുണ്ട്. താനേ പാടും വീണേ താരകമലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ.
ഗമ മലരുകൾ വിരിയും പാടം ദൂരെ അന്ന് ദൂരെ ും നീ എൻ കിനാവിലെ ചിന്താരകം
ടാ നിന്റെ അച്ഛനാണാ പറയുന്നത് എന്ന തിലകന്റെ ഡയലോഗ് ഓർമ്മ കാണും. ആ ഒരൊറ്റ സീനിൽ സേതുമാധവൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം കത്തി ഉയർത്തി പിടിച്ചു നിൽക്കുന്ന നിസ്സഹായതയുടെയും അഭിമാനക്ഷതത്തിന്റെയും എന്നാൽ ഒരേ സമയം ജയത്തിന്റെയും ഒരു പോസ്റ്റർ മലയാളക്കരയെ ആകെ പിടിച്ചു കുലുക്കിയ കിരീടം. ക്രിമിനൽസ് ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ് ബൈ സൊസൈറ്റി എന്ന ആശയം ഒരു സിനിമയാക്കിയാൽ അത് ആണ് കിരീടം. പുതിയ 4K റിലീസുമായി കഴിഞ്ഞ മാസം വീണ്ടും ഈ ചിത്രം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. 1989 ജൂലൈ 7 മലയാളക്കരയെ പിടിച്ചുകുലുക്കിയ സേതുമാധവന്റെ കഥ അഭ്രപാളികളിലെത്തിയത്. കിരിക്കാടനിൽ നിന്നും അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സേതുവിന്റെ ജീവിതം. തിരുവനന്തപുരത്ത് വെള്ളായണി എന്ന സ്ഥലത്തൊരു പാലമുണ്ട്. അവിടെ ഈ കിരീടത്തിന്റെ പാട്ട് സീന്റെ ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ പാലം ഇപ്പോഴും കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത്. കൈതപ്രം ജോൺസൺ ടീം ആയിരുന്നു സംഗീതം. രണ്ട് പാട്ടുകളുണ്ട്. ഒന്ന് മേടപ്പൊന്നോണം കയ്യെത്തും നേടം, ബാലഗോപാലൻ തമ്പി എന്ന ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് MG ശ്രീകുമാർ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. MG ശ്രീകുമാറിനുള്ളത് ഒരു ശോകഗാനമാണെന്ന് അറിയുന്ന ശ്രീകുട്ടൻ ജോൺസണോട് ബാലഗോപാലൻ തമ്പി പാടിയ ആ പാട്ട് എനിക്ക് തരുമെന്നും എന്റെ ശോകഗാനം അദ്ദേഹത്തിന് കൊടുത്തേക്കൂ എന്നും പറഞ്ഞു. ജോൺസൺ വഴങ്ങിയില്ല. ശ്രീകുട്ടൻ പാടിയ ആ ശോകഗാനം അദ്ദേഹത്തിന് ആദ്യ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. അതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി.
കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ും പോലെ തേങ്ങി.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ ജൂലൈകളിൽ പുറത്തിറങ്ങിയ കുറച്ചുകൂടി നല്ല സിനിമകളുടെയും ഗാനങ്ങളുടെയും ഓർമ്മകളുമായി വീണ്ടും വരാം. നന്ദി.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് സുനിൽ കോളാട്ടുകുടി അവതരിപ്പിച്ച സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീലക്കം കേരളം.